നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വിക്ടോറിയയിൽ വീട്ടുവാടക നിയമത്തിൽ മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. വീട്ടുടമയും വാടകക്കാരും അറിഞ്ഞിരിക്കേണ്ട നിരവധി പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് March 29 മുതൽ പ്രാബല്യത്തിൽ വന്നത്. ഇതേക്കുറിച്ച് വിവരിക്കാൻ മെൽബണിൽ റേവൈറ്റ് റിയൽ എസ്റ്റേറ്റിൽ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് ആയ ഫിലിപ്പ് ചാക്കോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ഫിലിപ്പ് ചാക്കോ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സൽവി.
ഫിലിപ്പ്, വിക്ടോറിയയിൽ വീട്ടുവാടക നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നുണ്ടല്ലോ, അത് വീട്ടുടമയും അതുപോലെ തന്നെ വാടകക്കാരും അറിഞ്ഞിരിക്കേണ്ട എത്രത്തോളം മാറ്റങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്?
ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ നല്ല മാറ്റങ്ങളാണ് ഈ റെന്റൽ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. കൂടുതലും നമ്മുടെ റെന്റിൽ താമസിക്കുന്ന ആളുകൾക്ക് അത് കൂടുതലും പ്രയോജനപ്പെടുന്ന രൂപത്തിലാണ്, അത് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ചേഞ്ചുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, മുമ്പ് പറയുന്ന ആ പേരുകൾക്ക് തന്നെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ലാൻഡ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ അതിന്റെ പേര് തന്നെ ടേംസ് മാറി അത് റെന്റൽ പ്രൊവൈഡർ എന്നാക്കി, ടെനന്റിന് പകരം റെന്റർ എന്നുള്ള പേര് ഉപയോഗിക്കാൻ തുടങ്ങി. സോ ലീസ് എഗ്രിമെന്റ് എന്നത് പകരം റെന്റൽ എഗ്രിമെന്റ്, ആ മൂന്ന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ റെന്റർ റെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ടെനന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പുതുതായിട്ട് 130 പരം പുതിയ നിയമങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് വിക്ടോറിയയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്.
ഓക്കെ ഓക്കെ. അതുപോലെ March 29 മുതലാണല്ലോ ഇപ്പൊ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അല്ലേ?
അതെ.
ഫിലിപ്പ് പറഞ്ഞല്ലോ, വാടകക്കാർക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ കൂടുതൽ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പൊ എത്തരത്തിലാണ് അവരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്?
ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ള സേഫ്റ്റി സൈഡിൽ നിന്നതാണ്. സോ ഇപ്പോ പുതിയ നിയമം അനുസരിച്ച് ഇലക്ട്രിസിറ്റി സേഫ് ആണ് അല്ലെങ്കിൽ ഗ്യാസ് സേഫ്റ്റി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്, അവർ മേക്ക് ഷുവർ ചെയ്യണം സേഫ്റ്റി സൈഡ് നോക്കുവാണെങ്കിൽ. പിന്നെ അതിന്റെ അതർ എന്ന് വെച്ചാൽ റിപ്പയർ ആൻഡ് മോഡിഫിക്കേഷൻ വരുന്നതിനും ആളുകൾക്ക് നമ്മുടെ ബേസിക് റിപ്പയർമെന്റ് ആൻഡ് മോഡിഫിക്കേഷൻ വരുന്നതിന് ടെനന്റിന് അതായത് റെന്റർക്ക് അവകാശമുണ്ട്.
ഓക്കെ ഓക്കെ. ഫിലിപ്പ് നേരത്തെ സൂചിപ്പിച്ചല്ലോ 130 പരം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട, അതായത് ഇപ്പം ഇത് കേൾക്കുന്ന അല്ലെ മലയാളികളായിട്ടുള്ള വീട്ടുടമകളും അതുപോലെ തന്നെ വാടകക്കാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
സാൽവി, പുതിയ നിയമത്തിന്റെ ഒരു പ്രധാന മാറ്റം, ഒന്ന്, നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനും ഗ്യാസ് ഇൻസ്റ്റലേഷൻ, സ്മോക്ക് അലാം, സ്വിമ്മിംഗ് പൂൾ ആൻഡ് സ്പാ, ഈ മേഖലകളിലെ എന്തെങ്കിലും ഒന്ന്, അത് എവറി 2 ഇയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസ് അല്ലെങ്കിൽ അതിന്റെ ഗ്യാസ് ഇൻസ്റ്റലേഷൻ ആയിട്ടുള്ള ആളുകൾ അത് ചെക്ക് ചെയ്ത് എക്യുപ്മെന്റ്സും അതിന്റെ അല്ലെങ്കിൽ ആ സ്വിച്ച് ബോർഡുകൾ അതെല്ലാം സേഫ് ആണ്, സേഫ്റ്റി മെഷർമെന്റ് മീറ്റ് ചെയ്തതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും റെന്റൽ പ്രൊവൈഡറിന്റെ ചുമതലയാണ്. സ്വിമ്മിംഗ് പൂളും ഈ പറയുന്ന ഓരോ കൗൺസിലിന്റെയും പുതിയ കൗൺസിലിനൊക്കെ അതിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ അതിന്റെ ഗേറ്റും അതിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്, ആ മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന അത് സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. റെന്റൽ പ്രൊവൈഡായിട്ടുള്ള ആളുകൾ അതിന്റെ എപ്പോഴും അതിന്റെ പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് അവരുടെ ഫയലിൽ അത് വെക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണവശാല എന്തെങ്കിലും ഒരു ഫയറോ അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേക സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്നതിനൊക്കെ ഇൻ ഫ്യൂച്ചറിൽ അത് ആവശ്യം വരും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് റെന്റർക്ക് അധികാരം ഉണ്ടായിരിക്കും. ടെനന്റിന് തോന്നുകയാണ് അല്ലെ റെന്റർക്ക് തോന്നുകയാണ് എനിക്ക് ഡിഫറെന്റ് കളർ ഓഫ് പെയിന്റ് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി വേണം തോന്നുകയാണെങ്കിൽ അത് നമുക്ക് റിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്പെസിഫിക് റീസൺ ഇല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, പെറ്റ്സിനെ അവരൊരു നമുക്ക് നമ്മളെ നോട്ടീസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല പെറ്റ്സിനെ കൊണ്ടുവരുന്നതിന്. ഇപ്പൊ റെന്റൽ പ്രോപ്പർട്ടി നമുക്ക് ഒരു റെന്റൽ പ്രോപ്പർട്ടികളാണെങ്കിൽ അതിനെ നമുക്ക് എന്തെങ്കിലും റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ് ലോഡിന്റെ അതായത് റെന്റൽ പ്രൊവൈഡറിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അർജന്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ചേഞ്ചസോ റിപ്പയറോ ആവശ്യമുണ്ടെങ്കിൽ റെന്റർക്ക് അത് ചെയ്യാൻ പറ്റും. അർജന്റ് ആയിട്ടുള്ള കാര്യം, ഈ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു കാരണവശാൽ റെന്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ലാൻഡ്ലോർഡ് എന്ന് പറയുന്ന റെന്റർ പ്രൊവൈഡർ ഹാഫ് ഡേ ഓഫ് ദി റെന്റ്, അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഒരു ദിവസം $60 ആണെങ്കിൽ $30, മിനിമം $30 ആണ്, പ്ലസ് ഇനി എത്രയാണോ കൂടുതലുള്ളത്. അപ്പൊ മിനിമം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഒരു പെർ ഡേയുടെ ഹാഫ് ഡേ ഓഫ് റെന്റൽ ആയിട്ടുള്ള പൈസ നമ്മളുടെ ടെനന്റിന് അല്ലെങ്കിൽ റെന്റർക്ക് ലാൻഡ് ലോർഡ് ആയിട്ടുള്ള റെന്റർ പ്രൊവൈഡർ കൊടുക്കണം. അതൊരു മാറ്റം.
ഓക്കെ, അതായത് വാടകക്കാരൻ വീട്ടിലുള്ളപ്പോൾ തന്നെ വീടിന്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് വീട്ടുടമ വാടകക്കാരന് പൈസ കൊടുക്കണം,
ഒരു ഇൻസെന്റീവ് പോലെ കൊടുക്കുക. അതൊരു ഒരു ഹാഫ് ഡേ റെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, എത്രയാണോ അത് തന്നെ, പക്ഷെ മിനിമം $30 ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി $1,000 റെന്റിലുള്ള പ്രോപ്പർട്ടിക്ക് ഒരു $150 പ്ലസ് വരുന്നുണ്ടാവും പെർ വീക്ക് പെർ ഡേയിൽ. അപ്പൊ $75 ആവും അവരുടെ ഹാഫ് ഡേ റെന്റിൽ ഉദ്ദേശിക്കുന്നത്, ഇൻസെന്റീവ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാന മാറ്റം, നമുക്ക് റീസൺ ഇല്ലാതെ നമ്മളെ ടെനന്റിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. സോളിഡ് ആയിട്ടുള്ള റീസൺ വേണം. ഒന്നുകിൽ നമ്മളെ പ്രോപ്പർട്ടി വിൽക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ച് നമ്മൾ താമസിക്കാൻ വരികയാണ്. അങ്ങനെയുള്ള റീസൺ ഇല്ലാതെ നമുക്ക് ഒരു ടെനന്റിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ടെനന്റിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് മിനിമം 63 days ആയിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത്. കറക്റ്റ് ദിവസം കൊടുത്താൽ 63 days മതി. നല്ല ലേറ്റ് ആയി അവരെ റിപ്പോർട്ട് ചെയ്യാൻ ലേറ്റ് ആയെങ്കിൽ പിന്നെ 120 days ആണ്. ഇപ്പൊ January 1st പോകേണ്ട ആൾക്ക് നമ്മൾ മിനിമം ഒക്ടോബറിലെങ്കിലും നോട്ടീസ് കൊടുത്തെങ്കിലേ ഉള്ളൂ, നവംബർ ഡിസംബർ ആ മാസം കൊണ്ട് അത്രയും ദിവസമൊക്കെ നോട്ടീസ് കിട്ടത്തുള്ളൂ.
ഓ ഓക്കെ, അപ്പൊ അതിപ്പോ തിരിച്ചെങ്ങനെയാ? അപ്പം ഇപ്പൊ ഒരു ടെനന്റ് ഒഴിഞ്ഞു പോകുന്നതാണെങ്കിൽ ലാൻഡ് ലോർഡിന് ഒരു നോട്ടീസ് കൊടുക്കണമല്ലോ.
അത് 28 days നോട്ടീസേ ഉള്ളൂ, അത് മാറ്റിയിട്ടൊന്നുമില്ല. ഇത് മോർ ഫേവറബിൾ ടു ദി ടെനന്റ് അല്ലെങ്കിൽ റെന്റർ.
ഓക്കെ, എന്തായാലും ഇപ്പൊ ഈ റെന്റൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെന്റ് എന്നുള്ള പുതിയ ടേം തന്നെ ഉപയോഗിക്കാം. ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിൽ, അത് ഒപ്പുവെക്കുന്നതിൽ ചില മാറ്റങ്ങളും കൂടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ?
പുതിയ മാറ്റം അനുസരിച്ച് നമ്മള് വർക്കിംഗ് ലോക്ക് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് കുക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, സ്ട്രക്ചറി സൗണ്ട് ആയിട്ടുള്ള വീടായിരിക്കണം, മോൾ ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ച് ബോർഡ് അതിന്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നതായിരിക്കണം, വിൻഡോ കവറിങ് ഉണ്ടായിരിക്കണം, അത് പ്രൈവസിയെ ഇത് ചെയ്യുന്നതായിരിക്കണം, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ വീടിനും മിനിമം വെന്റിലേഷൻ, അതായത് ഹാബിറ്റബിൾ റൂം ആയിട്ട് ഉള്ള രൂപത്തിൽ മിനിമം വെന്റിലേഷൻ എല്ലാ വീടുകൾക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ മിനിമം റിക്വയർമെന്റ് ഈ പാർട്ട് ഓഫ് എഗ്രിമെന്റിലുണ്ട്.
ഓക്കെ, ഇപ്പൊ ഒരു പ്രോപ്പർ വെന്റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പിന്നീട് സംഭവിക്കുന്നത്?
അല്ല, അത് നമ്മള് പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമുക്കത് ഇല്ല എങ്കിൽ അത് അവരോട് വീണ്ടും അത് നമ്മുടെ റെന്റൽ പ്രൊവൈഡറിനെ അറിയിക്കുകയും നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ അറിയിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ആ വീടുകളിൽ വരുത്തുകയും ചെയ്യണം.
ഓക്കെ ഓക്കെ, ഈ റെന്റൽ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞത് തന്നെ ചോദിക്കട്ടെ, ഇത് റെന്റൽ എഗ്രിമെന്റ് എൻഡ് ചെയ്യുമ്പോഴും പ്രത്യേകമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ?
എൻഡ് ചെയ്യുമ്പോഴും ഉള്ള മാറ്റങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് റീസൺ ഇല്ലാതെ നമ്മൾക്ക് ഒരു ആളെ ഒരു ടെനന്റിനെ അല്ലെങ്കിൽ ഒരു റെന്ററെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ ആ വീട് വിൽക്കാൻ പോകുമായിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻഹാബിറ്റബിൾ കണ്ടീഷനിൽ ആ വീട് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ച് വരിക. അങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വേറൊരു ടെനന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒരു റീസണിൽ നമ്മുടെ കറന്റ് ടെനന്റിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല.
ഓക്കെ ഓക്കെ, അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് ഇപ്പോൾ വാടകക്കാരൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയുള്ള ഘട്ടങ്ങളിലായിരിക്കണമല്ലോ നമ്മൾ കൂടുതലായിട്ടും വീക്യാറ്റിനെ സമീപിക്കുന്നത്. നമുക്ക് കൈകാര്യം അല്ലെങ്കിൽ ഏജന്റിന് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണല്ലോ ഇത് വീക്യാറ്റിലേക്ക് പോകുന്നത്. ആ ഒരു ഘട്ടം ഏതാണ്?
ഓക്കെ, ഒന്ന് റെന്റൽ പ്രോപ്പറായി റെന്റൽ അവർ തരുന്നില്ല എന്ന ഒരവസ്ഥയിൽ നമുക്ക് അവരെ റീസൺ ഇല്ലാതെ അവർ റെന്റൽ തരുന്നില്ല എങ്കിൽ നമുക്ക് വീക്യാറ്റിനെ സമീപിക്കാം. നമ്മുടെ വീടിന്റെ സേഫ്റ്റിനെ ബാധിക്കുന്ന രൂപത്തിലാണ് ടെനന്റ് ബിഹേവിയർ എങ്കിൽ, സേഫ്റ്റി പ്ലസ് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ല എങ്കിലും നമുക്ക് വീക്യാറ്റിനെ സമീപിക്കാം. നമ്മുടെ ആളുകൾ രണ്ട് രൂപത്തിലുള്ള ഇൻഷുറൻസ് എപ്പോഴും ഒരു റെന്റൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കാം. ഒന്ന് ലാൻഡ് ലോർഡ് ഇൻഷുറൻസ്, രണ്ട് നമ്മുടെ ബിൽഡിംഗ് ഇൻഷുറൻസ്, രണ്ട് നമ്മൾ എപ്പോഴും കവർ ചെയ്തിരിക്കണം.
ഓക്കെ, അപ്പൊ ഈ ലാൻഡ് ലോഡ് ഇൻഷുറൻസ് പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ ഈ റെന്റർ എന്തെങ്കിലും അവിടെ കേടുപാടുകളും മറ്റും ഒക്കെ സംഭവിച്ചു.
ഡിഫോൾട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഉണ്ടാകുന്ന ഡാമേജ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ലാൻഡ് ലോഡ് ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ബിൽഡിംഗ് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഹെയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുണ്ടായി നമ്മുടെ വീടിന് ഡാമേജ് ഉണ്ടാകുകയാണ്.
ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഫിലിപ്പ് ചാക്കോ.
താങ്ക് യു ശാൽവി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.